നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കോവിഡ് മഹാമാരിയെ രേഖപ്പെടുത്തിയ ലോക ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണ് ഓസ്ട്രേലിയ തുറക്കുന്നത്. 1.5 വർഷത്തോളം, കൃത്യമായി പറഞ്ഞാൽ 1 വർഷവും 8 മാസവും നീണ്ട മഹാമാരിയുടെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനായി രാജ്യം പുതിയൊരു വാതായനം തുറക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷം ഈ രാജ്യം എങ്ങനെയാണ് കടന്നുപോയതെന്നും വാക്സിനേഷൻ നിരക്കിനെ അടിസ്ഥാനപ്പെടുത്തി ന്യൂ സൗത്ത് വെയിൽസിൽ ആരംഭിക്കുന്ന പുതിയ ജീവിതക്രമം ഓസ്ട്രേലിയൻ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുകയെന്നുമാണ് നമ്മളിനി പരിശോധിക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, SBS റേഡിയോ മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്.
I'm here to advise you that we now have a confirmed case of the 2019 novel coronavirus in Victoria, the first case in Australia.
It's important. COVID-19 എന്ന വൈറസിനെ പറ്റിയും അതിന്റെ സംഹാരശക്തിയെ പറ്റിയും ശാസ്ത്രലോകത്തിന് അത്രയൊന്നും അറിവില്ലാതിരുന്ന 2020 ജനുവരി 25 ഓസ്ട്രേലിയയിൽ ആദ്യ കോവിഡ് കേസ് സ്ഥിരീകരിക്കുന്നത്. വിക്ടോറിയയ്ക്കൊപ്പം സിഡ്നിയിലും വൈറസ് റിപ്പോർട്ട് ചെയ്തു. ജനുവരിയുടെ അവസാനവും ഫെബ്രുവരിയിലുമായി ക്വീൻസ്ലാൻഡ്, സൗത്ത് ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നീ സംസ്ഥാനങ്ങളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മാർച്ച് 1 വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിലെ ആദ്യ കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്ത് 47 പിന്നിട്ട മാർച്ച് 12 ലോകാരോഗ്യ സംഘടന കോവിഡ്-19 മഹാമാരിയായി പ്രഖ്യാപിച്ചത്. ഇതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കി. വലിയ മത്സരങ്ങളും ആഘോഷങ്ങളും റദ്ദു ചെയ്തു. ആളുകൾ കൂട്ടം കൂടുന്നതിന് നിയന്ത്രണങ്ങൾ വന്നു. കേസുകൾ കൂടിത്തുടങ്ങിയതോടെ ക്വാറന്റൈൻ മാനദണ്ഡങ്ങൾ കർശനമാക്കി. മാർച്ച് 15 രാജ്യത്തേക്കെത്തുന്ന എല്ലാവർക്കും 14 ക്വാറന്റൈൻ നിർബന്ധമാക്കി. 100 കൂടുതലുള്ള കൂട്ടം ചേരലുകൾ നിരോധിച്ചു. സ്കൂളുകൾ തുറന്നു പ്രവർത്തിച്ചു, പക്ഷേ അസംബ്ലികൾ റദ്ദു ചെയ്തു. ഏജ്ഡ് കെയർ സെന്ററുകളിലെ സന്ദർശനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. രോഗബാധ കൂടില്ലെന്നും വൈറസിനെ നിയന്ത്രിക്കാമെന്നും ഓസ്ട്രേലിയ പ്രതീക്ഷിച്ചു. എന്നാൽ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത് 2020 മാർച്ച് 18 സിഡ്നി ഹാർബറിലെത്തിയ റൂബി പ്രിൻസസ് എന്ന ക്രൂയിസ് കപ്പലായിരുന്നു. മതിയായ പരിശോധനകളൊന്നുമില്ലാതെ കപ്പലിലെത്തിയവരെ പുറത്തുപോകാൻ അനുവദിച്ചതോടെ വൈറസ് ബാധ വേഗത്തിലായി. കപ്പലിലുണ്ടായിരുന്നവരിൽ 662 പേർക്ക് പിന്നീട് രോഗം സ്ഥിരീകരിക്കുകയും ഇതിൽ 21 പേർ മരിക്കുകയും ചെയ്തു. മാർച്ച് 19 രാജ്യത്തിന്റെ അതിർത്തികൾ അടയ്ക്കുന്നതായി പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പ്രഖ്യാപിച്ചു.
After further consultation with the National Security Committee this afternoon, tonight we will be resolving to move to a position where a travel ban will be placed on all non-residents, non-Australian citizens coming to Australia, and that will be in place from 9 PM tomorrow evening. We have already seen a very significant reduction in the travel to Australia by non-citizens and residents.
മാസങ്ങൾ പിന്നിട്ട ലോക്ക്ഡൗണും നിയന്ത്രണങ്ങളുമെല്ലാം രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ മാറി മാറി വന്നു. ഏറ്റവും അധികം ദിനങ്ങൾ ലോക്ക്ഡൗണിൽ കഴിഞ്ഞ നഗരമെന്ന ലോക റെക്കോർഡും മെൽബൺ പിന്നിട്ടു. ലോക്ക്ഡൗൺ വിരുദ്ധ പ്രതിഷേധങ്ങളും വാക്സിൻ വിരുദ്ധ മുദ്രാവാക്യങ്ങളും വിവിധ നഗരങ്ങളിൽ മുഴങ്ങിക്കേട്ടു. കോവിഡിനെ അതിജീവിക്കുവാനുള്ള ഓസ്ട്രേലിയൻ ശ്രമങ്ങൾക്ക് ശക്തി പകർന്നത് വാക്സിനേഷൻ നിരക്കിലെ വർധനവാണ്. ആസ്ട്രസെനക്കയും ഫൈസറും മൊഡേണയുമൊക്കെ അതിജീവനത്തിന് ശക്തി പകർന്നു. വാക്സിനേഷൻ നിരക്കിനെ അടിസ്ഥാനപ്പെടുത്തി നിയന്ത്രണങ്ങൾ പിൻവലിക്കുമെന്ന ദേശീയ മന്ത്രിസഭായോഗ തീരുമാനം വാക്സിനേഷൻ നിരക്ക് ഉയരുവാൻ ഇടയാക്കി. സിഡ്നി അടക്കമുള്ള നഗരങ്ങളിൽ ഡെൽറ്റ വേരിയന്റ് പടർന്നു പിടിച്ചതും വാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണം ഉയർത്തി. 16 മുകളിലുള്ള 70% പേർ വാക്സിൻ സ്വീകരിച്ചാൽ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി തുടങ്ങാമെന്ന തീരുമാനം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ന്യൂ സൗത്ത് വെയിൽസ്. പക്ഷേ ഈ ഇളവുകളെയെല്ലാം സ്വാഗതം ചെയ്യുമ്പോഴും ആശുപത്രികളുടെ പരിമിതികളും പുതിയ വകഭേദങ്ങൾ തിരിച്ചറിയപ്പെടുന്നതുമൊക്കെ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കോവിഡ് കാലത്ത് നമ്മൾ പിന്നിട്ട വഴികളിലേക്ക് തിരികെ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ആരോഗ്യ പ്രവർത്തകരെയാണ്. സ്വന്തം ആരോഗ്യവും സമയവും മറന്ന് കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി ഇവരാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചു പോരുന്നത്. കോവിഡ് വാർഡുകളിലും തീവ്രപരിചരണ വിഭാഗത്തിലും സേവനമനുഷ്ഠിക്കുന്നവരുടെ പ്രതിനിധിയായ ബീന സതീഷ് കോവിഡ് കാലത്തെ ജീവിതം ഓർമ്മിക്കുന്നു.
2 വർഷത്തോളം ആവാൻ പോകുന്നു. 2.5 വർഷത്തോളം നമ്മൾ കോവിഡ് തുടങ്ങി എല്ലായിടത്തും വന്നു, ഇവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊരു ഭയങ്കര ആശങ്കയും പേടിയും ഒക്കെ ആയിരുന്നു ആദ്യം. അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ഓസ്ട്രേലിയയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും നമ്മൾ ആദ്യത്തെ കുറച്ച് ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞെല്ലാം ഒന്ന് ശാന്തമായി. അപ്പൊ ആദ്യത്തെ ആ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്ന അത്രേ ഒരു ഭയമൊന്നും രണ്ടാമത് പിന്നെ നമുക്ക് ഇത് വന്നപ്പോഴത്തേന് ആദ്യം തോന്നിയില്ല. പക്ഷെ അത് ആദ്യത്തേനെക്കാട്ടിൽ ഭീകരമായിട്ട് തന്നെയാണ് രണ്ടാമത്തെ ഈ അടുത്ത കാലത്തുള്ള ഡെൽറ്റ വേരിയേഷനിലുള്ള കേസസ് കൂടാൻ തുടങ്ങിയതും. നമ്മള് വളരെ കൂടുതൽ കേസും ഹോസ്പിറ്റലുകളൊക്കെ നിറഞ്ഞ് ഐ സി ഒക്കെ നിറഞ്ഞ ആ ഒരു സ്റ്റേജിലേക്ക് പോയിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള കുറേ സമയങ്ങളായിരുന്നു എല്ലാം. ഇടയ്ക്കൊന്ന് ആശ്വസിച്ചെങ്കിലും ലോകത്തിൻ്റെ മറ്റു ഭാഗത്തെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരാശ്വാസം ഉണ്ടായിരുന്നെങ്കിലും നമ്മളും അതിലൂടെ തന്നെ ഇപ്പം കടന്നുപോയി. പിന്നെ നമ്മുടെ സന്തോഷകരമായ കാര്യങ്ങൾ ഒന്നും ചെലവഴിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല ഈ ഒന്നര വർഷമായിട്ട്. പിന്നെ കുട്ടികളാണേലും വീടുകളിനകത്ത് തന്നെ ഇരുന്ന് ഒരുപാട് അവർ കഷ്ടപ്പെട്ടു. നമ്മൾ ഈ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം നമ്മൾ ഉടനെ അവരുമായിട്ടൊരു കൊച്ചുകുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉടനെ ഒരു ഇൻട്രാക്ഷൻ ഇല്ല, അവർ ഓടി വന്ന് കുട്ടികളെ എടുക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് അവരുടെ കൂടെ ഒരു സമയം ഇരുന്നാലും നമുക്ക് എപ്പോഴും ഒരു ടെൻഷനാ. ആ ഒരു ടെൻഷനിലൂടെയാണ് നമ്മൾ ഒത്തിരിയും കടന്നു പോകുന്നത്. ഒന്നര വർഷം എന്ന് പറയുന്നത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാളികൾ. കാരണം ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗവും നഴ്സസ് തന്നെയാണ് നമുക്ക് അറിയാവുന്ന. ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണേലും 100-250 നഴ്സസ് തന്നെയുണ്ട് മുഴുവൻ മലയാളികൾ. അപ്പം അവരുടെ എല്ലാം നമ്മുടെ മുഴുവൻ ഒരു ഈ ഒന്നര വർഷത്തെ ജീവിതം നഷ്ടങ്ങൾ തന്നെയാണ് ഒരുപാട്.
നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടാൻ ആരോഗ്യ സംവിധാനം തയ്യാറാണെന്ന ആത്മവിശ്വാസവും ബീന പങ്കുവയ്ക്കുന്നു.
ഇപ്പം ഈ റെസ്ട്രിക്ഷൻ ഒക്കെ മാറ്റുമ്പം ഒരു ജാഗ്രത, നമ്മൾ തീർച്ചയായിട്ടും ഒരു സെർജ് ഓഫ് കേസസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഓൾറെഡി നേരത്തെ ഇപ്പൊ കഴിഞ്ഞ കേസുകളുടെ ഒരു ലെവൽ വെച്ചുകൊണ്ട് റെഡിയാണ്. അപ്പൊ അത് നമുക്കൊരു വലിയൊരു ടെൻഷൻ നമുക്ക് ഉണ്ടാക്കുന്നില്ല. പക്ഷേ എന്നാലും എല്ലാവരും അതേ ജാഗ്രതയൊക്കെ എടുക്കാൻ ഇപ്പോഴും നമ്മൾ പരസ്പരം തന്നെ പറയാറുണ്ട്. കാരണം നമ്മൾ എല്ലാവരും ഫ്രീ ആയിട്ട് പോകാമെന്ന് പറയുന്നെങ്കിലും സാധാരണ പബ്ലിക് എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യാൻ നൽകുമ്പോഴും നമ്മൾ കുറച്ചൊന്ന് വലിഞ്ഞു നിൽക്കണം എന്നാണ് നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹം. കാരണം ഏതെങ്കിലും കാരണവശാൽ നമ്മളൊരു കോണ്ടാക്റ്റിൽ ആവുമോ, ഒരു പോസിറ്റീവ് കേസ് ആവുമോ നമ്മളുടെ നഴ്സസിൻ്റെ ഇടയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ബാധിക്കും. അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫിൻ്റെയൊക്കെ സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലുള്ള മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു റൂൾ അല്ലെങ്കിൽ പോലും ഇച്ചിരി കോഷ്യസ് ആയിട്ട് എല്ലാവരും മുന്നോട്ട് പോകണമെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
കോവിഡ് മഹാമാരി കനത്ത പ്രതിസന്ധിയാണ് രാജ്യത്തെ ബിസിനസ്സുകൾക്കുണ്ടാക്കിയത്. ചിലരൊക്കെ കാലിടർ വീണെങ്കിലും പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് മിക്ക ബിസിനസ് സംരംഭങ്ങളും. സാമ്പത്തിക പാക്കേജുകളും ജോബ് സീക്കറും ജോബ് കീപ്പറുമൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കടുത്ത നിയന്ത്രണങ്ങൾ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കിയെന്നതാണ് യാഥാർത്ഥ്യം. ഫെഡറൽ സർക്കാരിൻ്റെ പാക്കേജുകൾക്ക് പുറമേ വിവിധ സംസ്ഥാനങ്ങളും സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. കോവിഡ് കാലത്തെ പറ്റി സിഡ്നിയിലെ കായൽ ഫുഡ്സിന്റെ ഉടമ അരുൺ ദാസ്:
ബിസിനസ് ഒക്കെ എല്ലാവർക്കും ഒരു 70-80% ഡീഗ്രോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നമ്മളൊരിക്കലും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നുകൊണ്ടാണ് ബിസിനസ് ഒക്കെ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സർവൈവ് ചെയ്തത് ആ ഒരു സപ്പോർട്ടിന്റെ ഇതുകൊണ്ട് മാത്രമാണ്. അതൊരു 100% ഗവൺമെന്റ് അതിനോട്ടൊരു നീതി പുലർത്തി എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട്. പിന്നെ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ബിസിനസ്സും കൂടെ ആയിരുന്നുകൊണ്ട് കുറച്ചും കൂടെ മറ്റുള്ള ബിസിനസ് പോലെ അല്ലാതെ കുറച്ചുകൂടി നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ഇതാണ് അതിനകത്ത് പറയാൻ പറ്റുന്നത്.
നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നത് ബിസിനസ്സുകൾക്ക് നേട്ടമാകുമെന്ന ശുഭ പ്രതീക്ഷയും അരുൺ ദാസ് പങ്കുവയ്ക്കുന്നു.
ഇനീഷ്യലി ഒരു ഭയങ്കര ഹൈപ്പ് ആയിരിക്കും, കാരണം ഒന്നൊന്നര വർഷം എല്ലാവരും പൂട്ടി ഇരുന്നിട്ട് ഇപ്പോൾ ഒരു ഹോളിഡേക്ക് പോകുന്നതായാലും ബർത്ത്ഡേ ആയാലും ഹോളിക്കമ്മൂണിംഗ് ആയാലും ഹൗസ് വാമിംഗ് ആയാലും ഇത് ഇനീഷ്യലി നല്ലൊരു ക്രൗഡ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പോരാഞ്ഞിട്ട് ഇപ്പം ഇനിയിപ്പം ദീപാവലി വരുന്നു, ദസറ വരുന്നു, നമ്മുടെ കേരളപ്പിറവി ദിനം വരുന്നു, ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു, ഒരു സീസണൽ ഫെസ്റ്റിവൽ സീസണാണ് ഇങ്ങോട്ട് ഇനി വരുന്നത്.
കോവിഡ് കാലത്ത് ദുരിതമനുഭവിച്ച മറ്റൊരു വിഭാഗമാണ് ഓസ്ട്രേലിയയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമൂഹം. രാജ്യത്ത് തുടരുന്നവർക്ക് സർക്കാർ വിവിധ ഇളവുകൾ നൽകിയിരുന്നെങ്കിലും നിരവധി വിദ്യാർത്ഥികൾ നിയന്ത്രണങ്ങളുടെ കാഠിന്യം നേരിൽ അനുഭവിച്ചറിഞ്ഞു. കോവിഡ് കാലത്തെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സാഹചര്യം ഓർത്തെടുക്കുകയാണ് വിദ്യാർത്ഥി പ്രതിനിധി കൂടിയായിരുന്ന ലക്ഷ്മി രാജ്.
2020 ലോക്ക്ഡൗൺ തുടങ്ങിയ സമയം മുതല് വളരെ ഹാർഡ്ഷിപ്പ് അനുഭവിച്ചിട്ടുള്ള ഒരു കാറ്റഗറിയാണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പോ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയത് ആ വർഷം ഇവിടേക്ക് എത്തിയിട്ട് 2020 ഇങ്ങോട്ടേക്ക് വന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോ ജോലി നഷ്ടപ്പെട്ടു, ജോലിയുടെ അവേഴ്സ് കുറഞ്ഞു, ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ഫിനാൻഷ്യലി അവർ ഒരുപാട് അഫക്റ്റഡ് ആയി. അതൊരു കാര്യം. രണ്ട്, ക്ലാസ്സസ് എല്ലാം ഓൺലൈൻ ആയതോടുകൂടിയിട്ട് ഒരു അൺസർട്ടനിറ്റി വന്നു മൊത്തത്തില്. ഇനി എന്താകും എന്നുള്ളത്. ഇത് മാത്രമല്ല, വേറെ ഞങ്ങള് കണ്ട ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് റീച്ച് ഔട്ട് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം, സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. അത് കാരണം ഇവരിവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് പലതും അവരുടെ കുടുംബത്തിലുള്ളവരെ അറിയിക്കാൻ ബുദ്ധിമുട്ടിയിട്ട് ഉള്ള കുട്ടികളുണ്ട്. അല്ലെങ്കിൽ വീട്ടുകാരെ അച്ഛനും അമ്മയും വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് കരുതി അവരത് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കി പറ്റാണ്ട് റീച്ച് ഔട്ട് ചെയ്ത കുട്ടികളുണ്ട്. അതിന്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന്, ഫെഡറൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ടിന് വേണ്ടി പലതവണ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ ഞാൻ നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസിന്റെ കൂടെ ഭാഗമായിരുന്നു. അപ്പൊ ഞങ്ങൾ പല മൂവ്മെന്റ്സും നടത്തി, പല റിക്വസ്റ്റും വെച്ചു, ചിലത് അപ്രൂവ് ആയി, പലതും എന്താ പറയാ ആ ഒരു ടൈമിൽ പ്രയോറിറ്റി ആയി കണ്ടില്ല. ഇത് മാത്രമല്ല, അക്കോമഡേഷന്റെ കാര്യങ്ങളിൽ പ്രശ്നം വന്നവരുണ്ട്. എനിക്ക് അറിയാവുന്നുള്ള കുറച്ച് കുട്ടികള് ഉറങ്ങാൻ പോലും ഷിഫ്റ്റ് ഇട്ട്, കാരണം റെന്റ് കൊടുക്കാൻ കാശില്ലാണ്ട് ഫ്രണ്ട്സ് എല്ലാരും കൂടി ബങ്ക് ബെഡ്സ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ ഷിഫ്റ്റ് എടുത്ത് ഉറങ്ങുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരെ വന്നിട്ടുണ്ട്.
ഈ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
വളരെ നല്ല സപ്പോർട്ടായിരുന്നു ശരിക്കും പറഞ്ഞാല്. കാരണം പലരും അവരുടെ ഓൺ ഇനിഷ്യേറ്റീവില് ഫുഡ് അറേഞ്ച് ചെയ്തു, വീക്കെൻഡില് കൊണ്ടുവന്നു. ഇപ്പോ ഞങ്ങളുടെ അവിടെ നിൽക്കുന്ന സമയത്ത് അഡ്ലൈഡില് അമ്മ ഉണ്ട്, അമ്മ അസോസിയേഷൻ ഉണ്ട്. അപ്പോ അവരവിടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എല്ലാവർക്കും പ്രൊവിഷൻസ് അറേഞ്ച് ചെയ്തു, നമുക്ക് പോയി കളക്ട് ചെയ്യാം എന്നുള്ള രീതിക്ക്. ഇപ്പോ ബ്രെഡ്, പാല്, അരി തുടങ്ങി ചില ദിവസങ്ങളിൽ ഫുഡ് വരെയും പ്രിപ്പയർ ചെയ്ത് കുക്ക് ചെയ്ത് ഫുഡ് വരെയും ഡെലിവർ ചെയ്തിട്ടുണ്ട്.
കോവിഡ് നിയന്ത്രണങ്ങളിലെ കാർക്കശ്യവും മെല്ലപ്പോക്കുമെല്ലാം ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇടയാക്കി. സംസ്ഥാനങ്ങൾക്കിടയിലെ അതിർത്തി നിയന്ത്രണങ്ങൾ പ്രീമിയർമാർ തമ്മിലുള്ള വാക്പോരിലേക്ക് വരെ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു. ദേശീയ മന്ത്രിസഭായോഗം അംഗീകരിച്ച 4 പരിപാടിയാണ് നിലവിൽ വിവിധ സംസ്ഥാനങ്ങൾ പിന്തുടരുന്ന പൊതുമാർഗരേഖ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര യാത്രാ നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കുമെന്ന് ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1.5 വർഷത്തിലേറെ നീണ്ട കോവിഡ് മഹാമാരി ഓസ്ട്രേലിയയിൽ 1421 ജീവനുകളാണ് നഷ്ടപ്പെടുത്തിയത്. ഇതിലേറ്റവുമധികം ജീവൻ നഷ്ടമായത് വിക്ടോറിയ സംസ്ഥാനത്താണ്, 900. പിന്നിൽ ന്യൂ സൗത്ത് വെയിൽസ്, 479. വാക്സിനേഷൻ നിരക്കിലും രാജ്യം അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഒക്ടോബർ 10 വരെയുള്ള കണക്കനുസരിച്ച് 16 വയസ്സിന് മുകളിലുള്ള 61.9% ആളുകൾ രാജ്യത്ത് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. 82.2% ആളുകൾ ആദ്യ ഡോസും സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസ് ആണ് ഏറ്റവും മുന്നിൽ. 73.5% പേർ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചു. തൊട്ടുപിന്നിൽ ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി, 72.8% വാക്സിൻ സ്വീകരിച്ചവരുടെ നിരക്ക്. പ്രിയ ശ്രോതാക്കളെ, ഈ കോവിഡ് കാലത്ത് നമ്മൾ പിന്നിട്ട വഴികൾ കാഠിന്യം നിറഞ്ഞതായിരുന്നു. കോവിഡിന്റെ പ്രതിസന്ധി നിറഞ്ഞ ഓരോ ചുവടിലും SBS റേഡിയോയും ഓസ്ട്രേലിയൻ മലയാളികൾക്കൊപ്പമുണ്ടായിരുന്നു. ആധികാരികമായ വസ്തുതാപരമായ വാർത്തകളും വിവരങ്ങളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു. മലയാളി സമൂഹത്തിന്റെ കണ്ണീരും സന്തോഷവും ഞങ്ങളിലൂടെ നിങ്ങൾ കേട്ടു. ഇനിയും അത് ഞങ്ങൾ തുടരും. കാരണം അതിജീവനത്തിന്റെ ഈ മുന്നോട്ടുള്ള പ്രയാണം പ്രതീക്ഷാ നിർഭരമാണ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.